എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോസ് മരിയ ജോഷി, ക്രൈസ്റ്റ് കോളേജ് ഫസ്റ്റ് ഇയർ എം എ ഹിസ്റ്ററിയും 2020 to 2021 ബാച്ച് സ്റ്റുഡൻ്റാണ്. ഞാനിന്നിവിടെ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഓറൽ ആർക്കൈവ്സിന് വേണ്ടിയിട്ടാണ്. ഞാനിന്നിവിടെ ആയിരിക്കുന്നത് തൃശ്ശൂരിലെ കാളത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്രേസി അമ്മാമയുടെ വീട്ടിലാണ്. ഇന്ന് നമ്മുടെ കൂടെ അമ്മാമയായിരിക്കുന്നത് നമ്മുടെ കൂടെ ഒരു ആശയം പങ്കുവെക്കാനാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ക്രിസ്ത്യൻ വിമൻ്റെ ഒരു സ്ഥാനം എന്തായിരുന്നു, അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സോ അമ്മാമനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
എൻ്റെ പേര് ഡെയ്സി. ഞാൻ വീട് തൃശ്ശൂർ ടൗണിൽ തന്നെ ആമ്പകടം കിണറിൻ്റെ അവിടെയാണ്. പിന്നെ ലൂർത്തുപള്ളിയാണ് ഞങ്ങളുടെ ഇടവക. ഞാൻ പഠിച്ചിരിക്കുന്നത് സേക്രാട്ടിലാണ്. എനിക്ക് വയസ്സ് 84. 1937 ഞാൻ ജനിച്ചത്. എനിക്ക് 5 സഹോദരന്മാരുണ്ട്.
ഇനി അമ്മാമ്മയുടെ കുട്ടിക്കാലത്തെ പറ്റിയിട്ട് നമ്മളോട് അമ്മാമ്മ ഷെയർ ചെയ്യണം. സോ ആദ്യമായിട്ട് അമ്മാമ്മയുടെ വീടെന്തായിരുന്നു? വീടിന് അതിന് ചുറ്റുപാടൊക്കെ എങ്ങനെയായിരുന്നു?
ഞങ്ങളുടെ വീട് ഒരു ഓടിട്ട തരക്കടില്ലാത്ത ഒരു വീടാണ്. ഞാൻ സഹോദരന്മാരും ഞങ്ങളും എല്ലാം അവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഞങ്ങൾക്ക് അവിടെ നിന്ന് സ്കൂളിലേക്ക് നടന്നിട്ടാണ് പോകുക. പിന്നെ
വീട്ടുപേര്
നടക്കാവുകാരൻ തോമയുടെ മകളാണ് ഞാൻ.
പിന്നെ ടൗണായിരുന്നു, അതൊരു ഗ്രാമമായിരുന്നു അമ്മാമ്മയുടെ വീട് ഉണ്ടായിരുന്നത്?
എൻ്റെ വീട് ടൗണിലായിരുന്നു, തനി ടൗൺ തന്നെയാണ്. ലൂർദ്വള്ളിയുടെ അടുത്താണ് ഞങ്ങളുടെ വീട്.
പിന്നെ കുടുംബാംഗങ്ങളെ പറ്റി പറയാമോ?
എനിക്ക് അമ്മയും അപ്പനും ഉണ്ട്. ഞങ്ങൾ 5 മക്കളാണ്. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. ഞങ്ങൾ 3 ഒരുമിച്ചാണ് സ്കൂളിലേക്ക് പോവുക. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു പോകുന്ന വഴിയേ സ്കൂളിലേക്കുള്ളൂ. അത്ര അടുത്താണ് സ്കൂള്.
പിന്നെ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ അമ്മയൊക്കെ ജോലി ചെയ്തിരുന്നു. അവരുടെ പേര്?
അമ്മ ജോലി വീട്ടുജോലി തന്നെയാണ്, ഹൗസ് വൈഫാണ്. അപ്പൻ സ്റ്റാക്കോള സിൽക്ക് ഹൗസിലെ മാനേജരാണ്. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുവിധം തരക്കേടില്ലാത്ത ഒരു ജീവിതമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ
അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു അപ്പൻ്റെയും അമ്മയുടെയും?
അന്ന് അവരുടെ ഒന്നും വിദ്യാഭ്യാസം അത്ര ഇതില്ല. അമ്മ 4 ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുള്ളൂ, അപ്പനും അത്രേ പഠിച്ചിട്ടുള്ളൂ.
പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു?
വീട്ടിൽ വേലക്കാരുണ്ട്, രാത്രിയും പകലും നിൽക്കുന്ന വേലക്കാരുണ്ട്. ഒരുവിധം തരക്കേടില്ലാത്ത പോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം. സാമ്പത്തികമായും അത്ര ബുദ്ധിമുട്ടില്ലാണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്.
ഇനി ഞാൻ അമ്മാമ്മയോട് ചോദിക്കാൻ പോകുന്നത് അമ്മാമ്മയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അതിൽ അമ്മാമ്മയുടെ കാലഘട്ടത്ത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യമാണ് അന്നത്തെ സമൂഹം കൊടുത്തിരുന്നത്?
അന്നത്തെ സമൂഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അത്ര കാര്യമാക്കിയിരുന്നില്ല. ഒരു 5-6 ആകുമ്പോഴേക്കും കല്യാണം കഴിയും. പക്ഷേ എൻ്റെ അങ്ങനെയല്ല. ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചിയും 10 വരെ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കല്യാണം അതിന് ശേഷം ഉണ്ടായേക്കണേ.
അമ്മാമ്മയുടെ കാലത്ത് എത്ര സ്കൂളുകളാണ് അമ്മാമ്മയുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്നത്?
വീടിൻ്റെ അടുത്ത് 4-5 സ്കൂളുകളുണ്ട്. അതായത് ലൂർദ്വള്ളിയിൽ സ്കൂളുണ്ട്, ക്ലേരമട ഉണ്ട്, പിന്നെ ഞാൻ പഠിക്കുന്ന സേഹിറാട്ടുണ്ട്, പിന്നെ BG സ്കൂളുണ്ട്, ബോയ്സ് സ്കൂളുണ്ട്. 4-5 സ്കൂളുകളുണ്ട്.
പിന്നെ എത്ര ശതമാനം പെൺകുട്ടികളാണ് അന്നത്തെ കാലത്ത് സ്കൂളുകളിലൊക്കെ വന്നിരുന്നത്? ഒരു റൗണ്ട് ഫിഗർ.
അന്ന് അധികം പെൺകുട്ടികൾ അങ്ങനെ സ്കൂളിലേക്ക് വരില്ല. വരെയായാലും 4 ക്ലാസ്സൊക്കെ പഠിക്കുള്ളൂ. പിന്നെ അവരുടെ കല്യാണമായി, അങ്ങനെ അവർ പോവും. വിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം അന്ന് കൊടുത്തിരുന്നില്ല.
പിന്നെ അമ്മാമ്മയുടെ കാലത്ത് അന്ന് യൂണിഫോം ഉണ്ടായിരുന്നോ?
എൻ്റെ കാലത്ത് യൂണിഫോം ഇല്ല. യൂണിഫോം എൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്.
പിന്നെ ഏത് മീഡിയത്തിലാണ് അമ്മാമ്മ പഠിച്ചിരുന്നത്?
മലയാളം മീഡിയത്തിലാണ് പഠിച്ചിരുന്നത്. ഇംഗ്ലീഷും ഉണ്ട്, 4 തൊട്ട് ഇംഗ്ലീഷ് പഠിക്കണം.
പിന്നെ സ്കൂളിൻ്റെ പേര്?
സേക്രഡ് ഗവൺമെൻറ് ഹൈസ്കൂൾ.
അമ്മാമ്മയും അതുപോലെ അമ്മാമ്മയുടെ കൂടപ്പിറപ്പുകളും ഒക്കെ എത്ര ക്ലാസ് വരെയാണ് നിങ്ങൾ പഠിച്ചിരുന്നത്? അമ്മാമ്മയും അമ്മാമ്മയുടെ ഒരു സിസ്റ്റർ 10ാം ക്ലാസ് വരെ പഠിച്ചു എന്ന് ഇപ്പോൾ പറഞ്ഞു. ബാക്കി സഹോദരങ്ങൾ?
ഞാൻ 10ാം ക്ലാസ് പഠിച്ചു, എൻ്റെ ചേച്ചി 10ാം ക്ലാസ് പഠിച്ചു, എൻ്റെ ആങ്ങള 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെയുള്ള ഒരു ആങ്ങള 10ാം ക്ലാസ് ജയിച്ചില്ല, അനിയത്തിയും ജയിച്ചില്ല.
ഇനി അമ്മാമ്മയുടെ കാലഘട്ടത്ത് സ്ത്രീകളുടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ത്രീകളുടെ വസ്ത്രധാരണയെ പറ്റി ഒന്ന് അമ്മാമ്മ പറയാമോ?
സാധാരണ ക്രിസ്ത്യൻ സ്ത്രീകൾ മുണ്ടും ചട്ടയാണ് ഉടുക്കുക. വീട്ടിലെ മുണ്ടും ചട്ടയും ഉടുക്കും, പള്ളിയിൽ പോകുമ്പോൾ പുതയ്ക്കും. അങ്ങനെയാണ് അവരുടെ വസ്ത്രധാരണം. ഞാനൊക്കെ സാരിയായിരുന്നു.
ചെറിയ പിള്ളേരോ?
ഉടുപ്പിടും, ഷിമ്മി പോലത്തെ സാധനം ഇടും, അങ്ങനെയുള്ള കുട്ടികൾ ട്രൗസറും ഷർട്ടും ആൺകുട്ടികളോടും.
പിന്നെ അമ്മാമ്മയുടെ വീട്ടിൽ ഒരു ദിവസം എങ്ങനെയാണ്, അതായത് രാവിലെ തൊട്ട് രാത്രി കിടക്കുന്നത് വരെ ആ ഒരു റുട്ടീൻ എങ്ങനെയാണ്?
കാലത്ത് 6 മണിക്ക് എൻ്റെ അമ്മയും ഞങ്ങളൊക്കെ എഴുന്നേൽക്കും, പള്ളിയിൽ പോവും. കുർബാന കഴിഞ്ഞ് വന്നതിന് ശേഷം അടുക്കളയിൽ ജോലി ചെയ്യാനൊരു പെൺകുട്ടി ഉണ്ട്, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടായിരിക്കാം. പിന്നീട് അമ്മ വന്ന് എല്ലാം ചെയ്യും.
ഇനി അടുത്തത് അമ്മാമ്മയുടെ പ്രാർത്ഥന ജീവിതത്തെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. സോ അതിൽ വീട്ടിൽ അപ്പനും അമ്മയും ഒക്കെ എത്രത്തോളമാണ് അമ്മാമ്മയുടെ പ്രാർത്ഥന ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്?
പ്രാർത്ഥന എത്തിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. രാത്രി 6 മണിയായാൽ കുന്തിരിക്കം പോയിപ്പിക്കാൻ. അതിനുശേഷം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തും. 7 മണിയാകുമ്പോൾ പ്രാർത്ഥന തുടങ്ങും. പ്രാർത്ഥന ഭയങ്കര കൃത്യമായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമാണ് ഞങ്ങളുടെ വീട്ടിൽ.
പിന്നെ അമ്മാമ്മയ്ക്ക് ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ അമ്മാമ്മയ്ക്ക്?
ഒറ്റയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കില്ല ദൈവത്തിനോട്. ഓരോ കാര്യങ്ങളും പരീക്ഷയൊക്കെ ആകുമ്പോൾ ജയിക്കാനും ഇതിനൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്.
പിന്നെ കുർബാനയ്ക്കൊക്കെ എത്രത്തോളം പ്രാധാന്യമാണ് ഞങ്ങളുടെ അന്ന് കാലത്ത് കൊടുത്തിരുന്നത്?
കുർബാന എന്നും കാണാൻ പോകും, ഇന്നും കാലത്ത് കുർബാന കാണാൻ പോകും. ഞങ്ങൾ കുർബാന കാണാണ്ടിരിക്കില്ല, അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്.
പിന്നെ ആദ്യ കുർബാന സ്വീകരണം, അത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അന്നത്തെ എന്തായിരുന്നു ആ ദിവസം നടന്നത് എന്നൊക്കെ?
ആദ്യ കുർബാനയ്ക്ക് ഞാൻ എനിക്ക് ഉടുപ്പായിരുന്നു, സോക്സ് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് കുർബാനയ്ക്കുള്ളം പോയി. വെള്ള ഉടുപ്പ്, തലയിൽ നെറ്റും മുടിയൊക്കെ വെച്ചിട്ട്.
എത്രാമത്തെ വയസ്സിലാണ് ആദ്യ കുർബാന?
എനിക്ക് 7 വയസ്സാണ് കുർബാനയ്ക്കുള്ള പാടും.
പിന്നെ ഞായറാഴ്ചയിലൊക്കെ വേദപാഠം, അതിനെ പറ്റിയിട്ട് ഓർമ്മകൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ പോണത്, അതൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ?
എല്ലാ ഞായറാഴ്ചയും വേദപാഠത്തിന് പോകും. അത് ഞങ്ങൾക്കൊക്കെ വേദപാഠം മഠത്തിലാണ്, മഠം സ്കൂളുകളിലാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് കുട്ടികളായിട്ട് പോവുക.
ഇനി അമ്മാമ്മയുടെ ഒഴിവ് സമയത്തൊക്കെ അമ്മാമ്മ എന്താ ചെയ്യാറ്?
പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പഠിക്കും, അല്ലാത്തപ്പോൾ കല്ല് കളിക്കും, ചീട്ട് കളിക്കും, എന്തെങ്കിലുമൊക്കെ കളികളുണ്ടാവും, അത് ചെയ്യും.
പിന്നെ അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ?
തയ്ക്കലിഷ്ടമാണ്, പാട്ട് കേൾക്കാനും ഇഷ്ടമാണ്.
അമ്മാമ്മ പഠിച്ചത് എവിടെയാണ്? തയ്ക്കലൊക്കെ സ്വയം കണ്ടു പഠിച്ചതാണോ അതോ ആരെങ്കിലും പഠിപ്പിച്ചതാണോ?
10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തയ്യൽ പഠിക്കാൻ പോയി, പിന്നെ ഹോം സയൻസും പഠിക്കാൻ പോയി.
പിന്നെ വീട്ടിൽ അമ്മാമ്മ അമ്മാമ്മയുടെ അമ്മേനൊക്കെ വീട്ടു ജോലി ഒക്കെ ചെയ്യാനായിട്ട് സഹായിച്ചിരുന്നോ?
നന്നായി സഹായിക്കും, അമ്മേനെ സഹായിക്കാറുണ്ട്. സഹായിക്കാണ്ട് പറ്റില്ലല്ലോ, കുറേ ജോലികളുണ്ടല്ലോ. ഇന്നത്തെ പോലെ മിക്സി ഇതൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒക്കെ സഹായിക്കാറുണ്ട്.
പിന്നെ പാചകമൊക്കെ എപ്പോഴാണ് അമ്മാമ്മ പരിശീലിച്ചത്?
ഒരു 12 വയസ്സ് 13 വയസ്സ് തൊട്ട് അതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക്, അതുകൊണ്ട് ചെയ്യാറുണ്ട്.
പിന്നെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയായിരുന്നു? അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, എങ്ങനെയായിരുന്നു ഇതെല്ലാം?
അന്നൊക്കെ കാലത്തെ ചോറ് തന്നെയാണ്, ഉച്ചയ്ക്കും ചോറ് തന്നെയാണ്, രാത്രിയും ചോറ് തന്നെ. അതിനെല്ലാം വല്ല എന്തെങ്കിലും കൂട്ടാനികൾ ഉണ്ടാക്കും, കറികൾ തന്നെ. ഉപ്പേരിൻ്റെയാവും കാലത്ത്, പിന്നെ എന്തെങ്കിലും കൂട്ടാനികൾ, സാമ്പാർ അങ്ങനത്തെ ഒക്കെ വയ്ക്കും. ഇറച്ചി ഉണ്ടാവും, മീനും ഉണ്ടാവും.
പിന്നെ ഇനി നമുക്ക് അമ്മാമ്മയുടെ വിവാഹ ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എത്രാമത്തെ വയസ്സിലാണ് അമ്മാമ്മ കല്യാണം കഴിച്ചത്?
എൻ്റെ 20-ാമത്തെ വയസ്സിലാണ് കല്യാണം.
ഭർത്താവിൻ്റെ പേര്, വിദ്യാഭ്യാസം, ജോലി എന്തൊക്കെയാണ്?
ഭർത്താവിൻ്റെ പേര് അയ്യപ്പൻ. ഭർത്താവിന് ബിസിനസ്സാണ്. അവരുടെ വീട് അരുണാട്ടുകര. അവർക്ക് കൃഷി, അങ്ങനെ സാമ്പത്തികമായിട്ട് എൻ്റെ വീട്ടുകാരേക്കാളും ഉയർന്നവരാണ്.
വിദ്യാഭ്യാസം
10-ാം ക്ലാസ്.
10-ാം ക്ലാസ്. പിന്നെ അമ്മാമ്മയ്ക്ക് അപ്പാപ്പൻ സ്വാതന്ത്ര്യമൊക്കെ തരാറുണ്ടായിരുന്നോ?
ആ, സ്വാതന്ത്ര്യം തരാറുണ്ട്. ഒരു അങ്ങനെയൊന്നൊരു കടുംപിടുത്തില്ല.
പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർ, അതായത് ഭർത്താവിൻ്റെ അപ്പൻ, അമ്മ, അവരുടെ സഹോദരങ്ങളും, അവരുടെ പേര്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി എന്തൊക്കെയായിരുന്നു?
എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഭർത്താവിൻ്റെ അപ്പനില്ല. അവിടുത്തെ അമ്മ നല്ല ഒരു അമ്മയാണ്, നല്ല സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ അവിടെ ഞാൻ ചെല്ലുമ്പോൾ എന്നെ ഒരു വേലക്കാരനുണ്ട്. എന്നെ ഞാൻ വരുന്നതിനേക്കാളും മുമ്പ് അവൻ അവിടുത്തെ വേലക്കാരൻ. എല്ലാ പണി അവനാണ് ചെയ്യുക, കൂട്ടാൻ വയ്ക്കലും ഇതൊക്കെ.
പിന്നെ ഭർത്താവിൻ്റെ സഹോദരങ്ങൾ,
അവരൊക്കെ അന്ന് പഠിക്കണം, കോളേജിലൊക്കെ പഠിക്കായിരുന്നു.
അവർ എത്ര വരെ പഠിച്ചിട്ടുണ്ട്?
ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഒരാൾ, പിന്നെ ഒരാൾ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നിർത്തി. അങ്ങനെ വിദ്യാഭ്യാസം ഉള്ള, അങ്ങനെ തരക്കേടില്ലാത്ത വിദ്യാഭ്യാസം ഉള്ളവരാണ് അവരൊക്കെ.
അമ്മാമ്മയുടെ അമ്മായിമ്മയുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരുന്നു?
അമ്മായിമ്മ ചെറിയ ക്ലാസ് 4 പേരെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ അന്ന്.
ഓക്കെ,
വളരെ നല്ല സ്വഭാവമുള്ള സ്ത്രീയാണ്.
അവരൊക്കെ എല്ലാവരും അപ്പോൾ സപ്പോർട്ടീവ് ആയിരുന്നു എന്നാണ് അമ്മാമ്മ പറഞ്ഞു വരുന്നത് അല്ലേ? അമ്മാമ്മയ്ക്ക് എത്ര മക്കളാണുള്ളത്?
എനിക്ക് 6 മക്കളുണ്ട്, 5 ആണും 1 പെണ്ണും. എൻ്റെ മക്കളൊക്കെ പഠിച്ച് ബാങ്കിൽ ജോലി കഴിഞ്ഞ്, പിന്നെ ഞങ്ങൾക്കൊരു PDAയാണ്, സ്നോ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് PDAൻ്റെ അത് പറയണ്ടേ, സ്നോ വൈറ്റാണ്.
പിന്നെ വേറെ മക്കളും?
മക്കൾ പിന്നെ എല്ലാവരും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്നു, അങ്ങനെയാണ് അവർ. പിന്നെ
അങ്ങനെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയായിരുന്നു?
എൻ്റെ വീട്ടിലത്തെ സാമ്പത്തിക സ്ഥിതിയേക്കാളും മെച്ചാണ് അവരുടെ വീട്ടിൽ. അവർക്ക് കൃഷിയൊക്കെ ഉണ്ട്, തരക്കേടില്ലാത്ത ഒരു ജീവിതമായിരുന്നു.
അപ്പോൾ പറമ്പും പാടും ഒക്കെ ഉണ്ടായിരുന്നോ?
ഓ, ഉണ്ടായിരുന്നു.
ഓ, അപ്പോൾ എന്തായാലും അവിടെ കൃഷി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ പണിക്കാരുണ്ടാവാതെയും പറ്റില്ല. അപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട പണിക്കാരായിരുന്നു അവിടെ ഉണ്ടായത്?
പാടത്ത് പണിയുന്നവരൊക്കെ എന്താ പറയുക, ഈഴവന്മാരാണ്. അന്ന് അങ്ങനെയുള്ളവരെ കിട്ടുള്ളൂ ആ ജോലിക്ക്. പിന്നെ വീട്ടിൽ നെല്ല് കൊണ്ടുവന്ന് അത് പുഴുങ്ങ, ഉണക്ക, അരിയാക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്രിസ്ത്യാനി പെണ്ണുങ്ങളുണ്ട്, അവരാണ് ചെയ്യുക.
ഈ അരിയൊക്കെ നമ്മൾ ചന്തയിൽ വിൽക്കാനൊക്കെ കൊടുത്തിരുന്നോ?
ഇല്ല, നമ്മുടെ വീട്ടിലത്തെ ഉപയോഗത്തിന് നെല്ലാണ് വിൽക്കുക.
ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ പിന്നെ വേറെ കൃഷികൾ ഉണ്ടായോ? നെല്ലല്ലാതെ ഇല്ല, നെല്ല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പണിക്കാർക്കൊക്കെ അമ്മാമ്മ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാറുണ്ടോ?
അവർക്ക് ഭക്ഷണം കൊടുക്കണം, അപ്പോൾ അതിന് സഹായിക്കാറുണ്ട്.
പിന്നെ കല്യാണത്തിന് ശേഷം ഒരു ദിവസത്തെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞു അമ്മാമ്മ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു ദിവസത്തെ റുട്ടീൻ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഉള്ള റുട്ടീൻ, ഒരു ദിവസത്തെ റുട്ടീൻ എങ്ങനെയാ? രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി, എങ്ങനെയാണത്?
നമ്മുടെ വീട്ടിലത്തെ പോലെ തന്നെയാണ്. ആ വീട്ടിലും കാലത്ത് ചോറ്, ഉച്ചയ്ക്കും ചോറ്, വൈകുന്നേരം ചോറ്, അതിനെല്ലാം എന്തെങ്കിലും കൂട്ടാനികൾ, മീനുണ്ടാവും മിക്ക ദിവസങ്ങളിലും.
പിന്നെ കല്യാണത്തിന് ശേഷം അടുക്കള ഭരണം അതെങ്ങനെയായിരുന്നു?
അടുക്കളയിൽ ഒരു ആണൊരു ഒരു ചെക്കൻ എപ്പോഴും ഉണ്ടാവും, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യും, നമ്മൾ അവനെ സഹായിക്കും. മീനൊക്കെ കൊണ്ടുവന്നാൽ അവൻ തന്നെ നുറുക്കി അരച്ച് കഴുകി നമുക്ക് കൊണ്ടുവരും. അപ്പം ഞാൻ വയ്ക്കണേൽ നമ്മൾ ചെയ്യും.
അല്ലാതെ വീട്ടിൽ എപ്പോഴും അടുക്കളയിൽ തന്നെ പെണ്ണിരുന്നാൽ മതി, പുറത്തേക്ക് പോവരുത്, അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരല്ലായിരുന്നു അല്ലേ?
അങ്ങനത്തെ നയമല്ല. അവിടെ സ്വാതന്ത്ര്യം ഉണ്ട്, പേപ്പർ വായിക്കാം, ആഴ്ച പരിപ്പ് വായിക്കാം, അങ്ങനത്തെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്.
പിന്നെ ഭർത്താവിന് എന്തെങ്കിലും തരത്തിലൊക്കെ നിർബന്ധങ്ങൾ ഉണ്ടായോ? ഭക്ഷണ രീതിയിലോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ രീതിയിലോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നോ?
ഇല്ല, അങ്ങനെ നിർബന്ധമുള്ള ആളല്ല, എല്ലാവരോടും കൂടി സഹകരിക്കും.
പിന്നെ തനിച്ച് പുറത്തു പോകാനൊക്കെ വീട്ടുകാർ സമ്മതിച്ചിരുന്നോ?
വീട്ടുകാർ സമ്മതിക്കായില്ല, പക്ഷെ ഞാൻ അങ്ങനെ പുറത്തു പോകാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല.
അമ്മാമ്മയുടെ കാലത്ത് സിനിമാശാലകളൊക്കെ ഉണ്ടായിരുന്നോ?
സിനിമാശാലയുണ്ട്, ഞങ്ങൾ സിനിമ കാണാൻ പോകാറുണ്ട്. ഒരു മാസത്തിൽ 2-3 സിനിമയൊക്കെ കാണും.
ആർക്കാണ് കൂടുതൽ സിനിമ ഇഷ്ടം, അമ്മാമ്മയ്ക്കോ അതോ അപ്പാപ്പനോ?
അപ്പാപ്പനാണ് സിനിമ ഇഷ്ടം, എനിക്ക് എന്നെ നിർബന്ധിച്ച് കൊണ്ടുപോകും.
പിന്നെ പള്ളിയായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
എന്നും കാലത്ത് കുർബാനയ്ക്ക് പോകണമെന്ന് ഒരു നിർബന്ധമാണ് അവിടെ. അതിന് പോയി വരുമ്പോൾ 7 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരും, കുർബാന കഴിഞ്ഞ് വരും.
നമ്മൾ പൊതുവെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞായറാഴ്ച, അതായത് ഒരു നസ്രാണി ഒരു വീട്ടിൽ പൊതുവെ ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ പള്ളിയിൽ കുർബാന കണ്ട് ചന്തയിൽ പോയിട്ട് പോത്തെറിച്ച് മേടിക്കുക, വീട്ടിൽ വന്ന് അത് കറി വെച്ച് അത് കഴിക്കുക എന്നുള്ള രീതി. അതും അന്നും മാത്രമാണോ നിങ്ങൾ ഇറച്ചി മേടിച്ച് കഴിക്കാറ്, അത് ബാക്കിയുള്ള ദിവസങ്ങളും നിങ്ങൾ മേടിക്കാറുണ്ടോ?
ഞായറാഴ്ച തീർച്ചയായിട്ടും വാങ്ങിക്കും, അല്ല 2 ദിവസം ശനിയാഴ്ച മേടിക്കും. പിന്നെ അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവിടെ ഇറച്ചി ഉണ്ടാവില്ല, അപ്പം മീനാണ് അധികം വാങ്ങിക്കുന്നത്.
പിന്നെ അച്ഛന്മാരൊക്കെ വീട്ടിൽ വരാറുണ്ടോ? പിന്നെ അമ്മാമ്മയുടെ കുടുംബത്തിൽ ആരെങ്കിലും അച്ഛനാവുകയോ അല്ലെങ്കിൽ കന്യാസ്ത്രീ ആവുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ?
എൻ്റെ അച്ഛന്മാർ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട്, അവരായിട്ട് നല്ല സൗഹൃദമാണ്. എൻ്റെ അമ്മായിയുടെ മോള് കന്യാസ്ത്രീയാണ്, മോൻ ഒരു അച്ഛനും.
പിന്നെ വീട്ടിലെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ കല്യാണം കഴിഞ്ഞ വീട്ടിൽ?
ഈ ചോറ് തന്നെയാണ് നല്ല. കാലത്ത് കാപ്പിയും പലഹാരമാക്കിയത് ഒരു 30 കൊല്ലത്തിന് ശേഷമാണ്.
അതുവരെ അമ്മാമ്മയുടെ സ്വന്തം വീട്ടിലുള്ള രീതി തന്നെയായിരുന്നു. പിന്നെ അമ്മാമ്മ പാട്ട് കേൾക്കുമെന്ന് അമ്മാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം അമ്മാമ്മ പാടാൻ ഇഷ്ടമാണോ?
പാട്ട് ഇവിടുത്തെ ഞങ്ങളുടെ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് പാട്ട് പാടുന്ന ആളാണ്, പാട്ടിനോട് ആ വീട്ടുകാരും ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. ദാസൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പാട്ട് കേൾക്കാനും ഇഷ്ടമാണ്, പാട്ടും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് പാടാൻ കിട്ടില്ല.
ഏത് രീതിയിലുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കാറ്?
സിനിമാ ഗാനങ്ങളാണ് അധികം കേൾക്കാറ്.
ഏത്, മലയാളമാണോ ഇംഗ്ലീഷാണോ ഏതാ?
മലയാളമാണ്. അന്ന് ഇംഗ്ലീഷ് പാട്ടുകൾ ഉണ്ടെങ്കിലും നമ്മളങ്ങനെയൊന്നും അത്ര സ്റ്റാൻഡേർഡ് ആയിട്ടില്ലല്ലോ.
അപ്പാപ്പൻ എന്തെങ്കിലും ഹോബീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
വരയ്ക്കും, നന്നായി പടം വരയ്ക്കും, പുസ്തകങ്ങൾ വായിക്കും.
പിന്നെ മക്കൾക്കും അതേപോലെ എന്തെങ്കിലും ഒക്കെ കഴിവുകൾ കിട്ടിയിട്ടുണ്ടോ അമ്മാമ്മയുടെയോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെയോ ഒക്കെ?
അപ്പാപ്പൻ്റെ കഴിവ് കിട്ടിയിട്ടില്ല. അവർ എല്ലാവരും ഒരുവിധം നന്നായി പാട്ട് പാടുന്നവരെ,
മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർ.
അവർക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, വരയ്ക്കുന്നതിലും സമ്മാനം കിട്ടിയിട്ടുണ്ട്.
മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അങ്ങനെയുള്ളവരാരെങ്കിലും ഉണ്ടോ കുടുംബത്തിൽ?
ഗിത്താർ കൊട്ടുന്നവരുണ്ട്, 2 മക്കൾ ഗിത്താർ കൊട്ടും.
പിന്നെ മലയാളം പാട്ട് മാത്രമാണോ അതോ ഇംഗ്ലീഷും മക്കൾ ഇംഗ്ലീഷും ഒക്കെ നോക്കാറുണ്ടോ?
മക്കൾക്ക് ഇംഗ്ലീഷ് പാട്ട് ഇഷ്ടമാണ്, അവരധികം ഇംഗ്ലീഷ് പാട്ടുകൾ വെക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യാം.
പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അമ്മാമ്മയുടെ ഒക്കെ കാലത്ത് സുറായി ഭാഷയിൽ കുർബാന അർപ്പിക്കാറുണ്ട് എന്നുള്ളത്, നമുക്ക് കേൾക്കാനുള്ളത് ഉണ്ടായിട്ടില്ല, പക്ഷേ ആ അമ്മാമ്മയ്ക്ക് സുറായി ഭാഷ കേട്ടാൽ മനസ്സിലാകുമോ? അതിലെന്തെങ്കിലും പ്രയേഴ്സ് എന്തെങ്കിലും അമ്മാമ്മയ്ക്ക് അറിയോ?
ഞാൻ എൻ്റെ കാലത്ത് സുറിയാനി ഭാഷയിലാണ് അച്ഛന്മാർ കുർബാന ചൊല്ലുക, പക്ഷേ നമുക്കത് അങ്ങോട്ട് മറുപടി ചൊല്ലാൻ നമുക്ക് അറിയില്ല, പക്ഷേ എനിക്കിട്ട് ഒട്ടും അറിയില്ല, നമ്മളത് ഉപയോഗിക്കാറുമില്ല ആ ഭാഷ.
അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച അമ്മാമയ്ക്ക് ഒരുപാടധികം നന്ദി. താങ്ക് യു.
താങ്ക് യു.